السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മദീന സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കണം എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിനും ഉംറക്കുമായി വരുന്ന ആളുകളൊക്കെ മക്കയിൽ വന്ന് ഹജ്ജും ഉംറയും നിർവഹിച്ച ശേഷമോ അതിനു മുമ്പോ മദീനയിൽ പോവുകയും അവിടെ താമസിക്കുകയും മസ്ജിദ് നബവിയിലും അവിടെ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. വലിയ വിഭാഗം ആളുകളും ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒരു പ്രധാന ഭാഗമായിട്ടാണ് മദീന സിയാറത്തിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, പലരുടെയും ഉദ്ദേശം തന്നെ മദീനയാണ്. ഹജ്ജിന് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യണം, അവിടെ നിന്ന് പോയിട്ട് ഇതുവരെ ഹാസിലാകാത്ത കുറെ മുറാദുകൾ റസൂലിനോട് ചോദിക്കണം, പല ആളുകളും റസൂലിന് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അത് പറയണം, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് പല ആളുകളും ഹജ്ജിനും ഉംറക്കും വരുന്നത് തന്നെ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വാജിബാണെന്നും അല്ലെങ്കിൽ വാജിബിനോടടുത്ത പുണ്യകർമ്മമാണെന്നും അഅലമുൽ ഖുർബാത്ത് പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തായ പുണ്യകർമ്മമാണെന്നും അർജ തആത്ത് ചെയ്യുന്ന പുണ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണെന്നും അൽ ഗായത്തുൽ ഖുസ്വ ഒരാളുടെ അങ്ങേയറ്റത്തെ ലക്ഷ്യം തന്നെ അതായിരിക്കണം എന്നുമൊക്കെ പല ആളുകളും പിൽക്കാലക്കാർ പലരും എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഹജ്ജുമായോ ഉംറയുമായോ മദീനക്ക് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ജിദ്ദയിൽ വന്നിറങ്ങി, മക്കയിൽ വന്നു, ഉംറ നിർവഹിച്ചു, വീണ്ടും ജിദ്ദയിലൂടെ അങ്ങ് തിരിച്ചുപോയി, അല്ലെങ്കിൽ തായിഫിലൂടെ അങ്ങ് വന്ന് തായിഫിലൂടെ അങ്ങ് തിരിച്ചുപോയി, മദീന പോയതേ ഇല്ല, ഹജ്ജിനും ഉംറക്ക് വന്നിട്ടാണ്. എന്നാലും അയാളുടെ ഹജ്ജിനും ഉംറക്കും യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. പിന്നെ എന്തിനാണ് ആളുകളൊക്കെ മദീനയിൽ പോകുന്നത്? മദീനക്കായിട്ട് വേറെ വരാൻ കഴിയില്ലല്ലോ, അതിനായിട്ട് വേറെ വിസ എടുത്ത് വരിക എന്നുള്ളത് പലപ്പോഴും സാധിക്കുന്ന കാര്യമല്ല. ഏതായാലും മക്കയിൽ വന്നതല്ല, അപ്പൊ കൂട്ടത്തിൽ മദീനയിലും പോവും ആ നിലക്ക്. പിന്നെ വേറെ ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ പോകൽ വാജിബാണ്, റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റ് ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് പോലെയല്ലാതെ റസൂലുള്ളാഹിന്റെ ഖബർ പ്രത്യേകമായി സിയാറത്ത് ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസും ഇല്ല. അത് സംബന്ധമായി ഉദ്ധരിക്കപ്പെട്ട മുഴുവൻ ഹദീസുകളും ഒന്നുകിൽ മൗദുആണ്, റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ദുർബലമാണ്, തെളിവിന് കൊള്ളാത്ത ബലഹീനമായ ഹദീസുകളാണ്. പിന്നെന്തിനാ ഖബർ സിയാറത്ത് ചെയ്യുന്നത്? സാധാരണ നിലക്ക് ഏതൊരു ഖബറും സിയാർത്ത് ചെയ്യുമ്പോൾ മുസ്ലിമിന്റെ ഉദ്ദേശം എന്താ? മരണത്തെ ഓർക്കുക, പരലോകത്തെ ഓർക്കുക, ഗുണപാഠം ഉൾക്കൊള്ളുക, ഖബറിലുള്ള ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതേ ഉദ്ദേശം തന്നെയാണ് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അതിനടുത്തുള്ള സിദ്ദീഖുൽ അക്ബർ അദ്ദേഹത്തിന്റെ ഖബറും ഉമർ റളിയല്ലാഹുവിന്റെ ഖബറും സിയാർത്ത് ചെയ്യുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്നും ഏറ്റവും കൂലി പ്രതീക്ഷിക്കണമെന്നും ഒക്കെ പറയാൻ എന്താ അതിനൊക്കെ തെളിവ്? ഒരൊറ്റ തെളിവുമില്ല യഥാർത്ഥത്തിൽ. സഹീഹായ ഒറ്റ ഹദീസുമില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഒന്നുകിൽ നിർമ്മിതമാണ് അല്ലെങ്കിൽ ദുർബലമാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരെ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സഹീഹായ ഒറ്റ ഹദീസുമില്ല. എന്നിട്ടും പല ആളുകളും മൻഹജ്ജ ഫസാറനി, ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്നെ സന്ദർശിച്ചു, എന്നാൽ അവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ്. മൻ ഹജ്ജ ഖബറി വജബത്ത് ലഹു ഷഫാഅത്തി എന്ന് തുടങ്ങിയ പല റിപ്പോർട്ടുകളും ഇതേ ഇരിക്കണം. പല റിപ്പോർട്ടുകളും, 9 റിപ്പോർട്ടുകൾ ഷെയ്ഖ് സാലിഹ് സദ്ലാൻ ആദാബു അഹ്കാം സിയാറത്തിൽ മദീനത്തിൽ മുനവ്വറ എന്ന ഈ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരാൾ ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്റെ വഫാത്തിന് ശേഷം എന്നെ സിയാർത്ത് ചെയ്താൽ ജീവിതകാലത്ത് എന്നെ സിയാർത്ത് ചെയ്തവനെ പോലെയാണ്. പിന്നെയോ, ഒരാള് ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്നെ സിയാർത്ത് ചെയ്തില്ല, മൻ ഹജ്ജൽ ബൈത വലം യസുർനി ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണക്കം കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ദുർബലമായ റിപ്പോർട്ടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതകാലത്ത് സിയാർത്ത് ചെയ്താൽ, മുഅ്മിനായിക്കൊണ്ട് നബിയെ സന്ദർശിച്ചാൽ അയാളുടെ ഹുക്കും എന്താ? അയാൾ സഹാബിയാണ്. റസൂലുള്ളാന്റെ ആ ശരീരം കാണുക, റസൂലുള്ളാഹി നിന്ന് ഉപദേശങ്ങൾ കേൾക്കുക, അതെല്ലാം വലിയ കാര്യമുള്ള സംഗതിയാണ്. റസൂലിന്റെ ഖബർ സിയാർത്ത് ചെയ്തവർക്കൊക്കെ ആ പദവി കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ബാത്തിൽ വരണ്ടോ? അവരെല്ലാം ദുർബലമായ റിപ്പോർട്ടുകളാണ്. ഒറ്റൊന്നു പോലും സഹീഹായി വന്നിട്ടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ അങ്ങനെ വലിയ പ്രാധാന്യമുണ്ടെന്ന് സുബിക്കി അയാൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുബിക്കിയുടെ സിഫാഉസ് സഖാം ഫി സിയാറത്തി ഖൈറുൽ അനാം എന്ന പുസ്തകത്തിലും അൽ ജൗഹറുൽ മുനല്ലം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജ്ജർ അൽ ഹൈതമിയും ഇത്തരം ദുർബലമായ ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതാണ് തബ്ലീഗുകാർ അവരുടെ പുസ്തകങ്ങളിൽ ഫളായിലെ ഹജ്ജിലൊക്കെ ധാരാളം എടുത്തു കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ സിയാർത്ത് ചെയ്യൽ ഞങ്ങളുടെ അടുക്കൽ, ഞങ്ങളുടെ ഉസ്താദുമാരുടെ അടുക്കലും വാജിബിനോട് എടുത്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഈ ദുർബലമായ റിപ്പോർട്ടുകൾ തെളിവാക്കിക്കൊണ്ടാണ്. അത് തന്നെ നമ്മുടെ നാട്ടിലെ ഖുറാഫികളൊക്കെ തെളിവാക്കുന്നത്. അതുകൊണ്ട് മദീനയുമായിട്ട് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറുമായിട്ട് ഹജ്ജിനോ ഉംറക്കോ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മദീനയിൽ പോകുന്നത് മദീനയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്താം. അബ്ദുൽ മഹ്സൻ ഇബ്നു ഹമദ് ഹമ്മാദുൽ ബദർ, അബ്ദുൽ മഹ്സൻ അബ്ബാദ് എന്ന് പറഞ്ഞാൽ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രായം ചെന്ന ഒരു പണ്ഡിതനാണ്, ഹഫിളഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ റിസാലയാണിത്, ഫളുൽ മദീന വാദാബു സുക്നാഹ വസിയാറത്തിഹ. മദീനയുടെ ശ്രേഷ്ഠത, അവിടെ താമസിക്കുന്ന ആളുടെയും അത് സിയാർത്ത് ചെയ്യുന്ന ആളുടെയും ആദാബുകൾ, ഇതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതിൻ്റെ ഒരു ചുരുക്ക വിവരണമാണ് ഈ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് അവർകൾ മദീനയെക്കുറിച്ച് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു റിസാല അദ്ദേഹം രചിക്കുന്നത്, മദീനയിൽ താമസിക്കുന്ന ആളുകളും മദീനയിൽ സിയാർത്തിന് പോകുന്ന ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മദീനയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഉത്കൃഷ്ടമായ റസൂലുള്ളാഹിന്റെ പട്ടണം മദീനത്തുർ റസൂൽ, നേരത്തെ അതിൻ്റെ പേര് യസ്രിബ് എന്നാണ്. റസൂൽ വന്നതിന് ശേഷമാണ് എന്ത് പേരിട്ടിയത്? മദീന എന്ന പേര് കിട്ടിയത്, മദീനത്തുർ റസൂൽ എന്നാണ്. പൽ മദീന എന്ന് പറഞ്ഞാൽ മദീന റസൂലിലെ പട്ടണമാണ്. ശരിക്കും മദീന എന്നുള്ള വാക്കിന് പട്ടണം എന്നാണ് അർത്ഥം. മദീന കാലിക്കൂത്ത് എന്നാൽ കോഴിക്കോട് പട്ടണം, മദീനത്തു ജിദ്ദ എന്ന ജിദ്ദ പട്ടണം, അങ്ങനെയാണ്. പക്ഷേ അൽ മദീന എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത അവസാന കാലത്ത് കഴിച്ചുകൂട്ടിയത് അവിടെയാണ്. 53 മക്കയിൽ ജീവിച്ചിട്ട് പിന്നെ ഹിജ്റ പോയി. പിന്നീട് ഹിജ്റ 8 ഇവിടെ വന്ന് മക്ക വിജയിച്ചെങ്കിലും ഇവിടെ താമസിച്ചില്ല, വീണ്ടും എടുക്ക് തിരിച്ചുപോയി, മദീനയിലേക്ക് തിരിച്ചു. അവിടെയാണ് അവിടുന്ന് വഫാത്തായതും ഖബറടക്കപ്പെട്ടതും അവിടെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് വഹയുമായി വന്നിട്ടുള്ള പ്രദേശമാണ് മക്ക പോലെ തന്നെ മദീനയും. അതുപോലെ വഹുവ മഅ്രിസുൽ മദീന, മഅ്രിസുൽ മദീന ഈമാൻ, ഈമാൻ മടങ്ങിച്ചെല്ലുന്ന സ്ഥലമാണ് മദീന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഹാജിറുകളും അൻസാറുകളും ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. അതുപോലെ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ തലസ്ഥാനമാണ്. അതുകൊണ്ട് ആ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മക്കയുടെ ശ്രേഷ്ഠത കഴിഞ്ഞാൽ പിന്നെ മദീനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ളത്. കുഫ്ഫാറുകൾ നബിയെ മക്കയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇന്നക്കി ലഖൈറു അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം നീയാണ്, അര മക്കയാണ്. വഹബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും മക്കയാണ്. വലൗല അന്നി ഉഖ്റിജ്തു മിൻക മാ ഖറജ് മിൻകി മാ ഖറജ്തു, നിന്നിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തു പോകുമായിരുന്നില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണ്? മക്കയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ അവിടെ താമസിക്കാനുള്ള തൗഫീഖ് നൽകി, അത് വലിയൊരു നിഅമത്താണ്, അത് നമ്മൾ നന്ദി കാണിക്കണം. ജീവിതകാലത്ത് പൈസ ഒരുക്കൂട്ടി 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 വർഷങ്ങളോളം ഒരുക്കൂട്ടി ഇവിടെ വരാൻ കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് നമ്മൾ ഇവിടെ താമസിക്കുന്ന ആളുകളെ മനസ്സിലാക്കണം, മക്കയിലും മദീനയിലും താമസിക്കുന്ന ആളുകൾ. പിന്നെ മദീനയുടെ ശ്രേഷ്ഠത പറയുന്ന ദുർബലമായൊരു ഹദീസുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഖ്റജ്തനി മിൻ ഹബ്ബിൽ ബിലാദ് ഇലയ്യ യാനി മക്ക ഫഅസ്കിനി ഫീ ഹബ്ബിൽ ബിലാദ് ഇലൈക, അല്ലാഹുവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നാണ് നീ എന്നെ പുറത്താക്കിയത്, അതുകൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്നെ നീ താമസിപ്പിക്കണേ എന്ന് റസൂൽ പറഞ്ഞത് ഹദീസ് മൗദുആണ്, റസൂലിന്റെ പിന്നെ കെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോ റസൂലിന് ഇഷ്ടം മക്ക, അല്ലാഹ്ക്ക് ഇഷ്ടം മദീന, അതെന്നെ തെറ്റാണല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ റസൂലിന് ഇഷ്ടപ്പെടുക, അത് കെട്ടിണ്ടാക്കിയ മൗദു ആയ ഹദീസാണ്. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് അള്ളാഹിന്റെ മഹബ്ബത്തിനെ തുടർന്നല്ലാതെ ഉണ്ടാവില്ല. ഇനി ഈ മദീനയുടെ ശ്രേഷ്ഠതകൾ ഷെയ്ഖ് ഖബറുകൾ പറയുന്നത്, ഒന്നാമത്തെ ശ്രേഷ്ഠത അന്നല്ലാഹു തആല ജഅല ഹറമൻ ആമിന കമാ ജഅല മക്കത ഹറമൻ ആമിന, മക്കയെ നിർഭയമായ ഒരു ഹറമാക്കിയതുപോലെ മദീനയെയും അള്ളാഹു തആല ഹറമാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ ഉണ്ട്, ഇന്ന ഇബ്രാഹിം ഹറമ മക്ക വൈന്നി ഹറംതുൽ മദീന, ഇബ്രാഹിം നബി മക്കയെ ഹറമായി പ്രഖ്യാപിച്ചു, ഞാനിതാ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുന്നു. റസൂൽ പ്രഖ്യാപിക്കുക മാത്രമാണ്, യഥാർത്ഥത്തിൽ പവിത്ര നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. ആ വഹി ജനങ്ങളിൽ വിളംബരം ചെയ്യുക മാത്രമാണ് ആര് ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ഹറമുകൾക്കും മറ്റ് നാടുകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് പവിത്ര ഭൂമിയാണ്, മനസ്സിലായില്ലേ? ലോകത്താകെ രണ്ട് ഹറമുള്ളൂ. ചില ആളുകൾ മസ്ജിദുൽ അഖ്സ മൂന്നാമത്തെ ഹറമാണെന്ന് പറയാറുണ്ട്, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ മൂന്നാമത്തെ ഹറം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ മൂന്നാമത്തെ ഹറമില്ല, മനസ്സിലായില്ലേ? പക്ഷെ മൂന്ന് പ്രധാനപ്പെട്ട പള്ളികളിൽ മൂന്നാമത്തെ പള്ളിയാണേത് മസ്ജിദുൽ അഖ്സ. കാരണം മൂന്ന് പള്ളിയിലേക്കല്ലാതെ വാഹനം കെട്ടി പുണ്യം പ്രതീക്ഷിച്ച് പോകരുതെന്ന് പറഞ്ഞാൽ ഒന്ന് മക്കയിലെ പള്ളി മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് റസൂലുള്ള പറഞ്ഞ് മസ്ജിദ് ഇഹാദ എൻ്റെ ഈ പള്ളി അതാ മസ്ജിദുൽ നബവി, പിന്നെ മസ്ജിദുൽ അഖ്സ. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസുകളാണ്. മക്കയും മദീനയും ഹറമാണെന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിച്ചിട്ട് മക്കത്തെ പള്ളി കഅബക്ക് ചുറ്റുള്ള പള്ളി മാത്രമാണ് ഹറം, മദീനയിൽ മസ്ജിദുൽ നബവിയും ആ മുറ്റവും ആ പരിസരമാണ് ഹറം എന്നാ വിചാരിച്ചത്. അങ്ങനെയല്ല, അത് ഹറമിൻ്റെ കേന്ദ്രം, അതിൻ്റെ ചുറ്റും കിലോമീറ്ററുകൾ ചുറ്റളവിൽ ഹുദൂദ് ഹറം, ഹറമിൻ്റെ അതിർത്തിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കുറ്റിയടിച്ചതാണെന്നാണ്, അതിർത്തി നിശ്ചയിച്ച് കാണിച്ചു കൊടുത്തതാണെന്നാണ് ഷുറൈം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തെളിവ് സഹിതം എടുത്തു കൊടുത്തിട്ടുള്ള മക്കയുടെ കാര്യം. മദീനയുടെ കാര്യത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ ബൈൻ ഐറിൻ ഇലാ സൗരിൻ, ഐർ പർവ്വതം മുതൽ സൗർ പർവ്വതം വരെയുള്ള സ്ഥലം, മാ ബൈന ലാബത്തൈഹ എന്നും വേറെ റിവായത്തിലുണ്ട്. അതാണ് ഹറമിൻ്റെ അതിർത്തി, മദീന ഹറമിൻ്റെ അതിർത്തി. ഇന്ന് വലിയ അടയാളങ്ങൾ വെച്ച് നല്ല കമാനങ്ങൾ തന്നെ എല്ലാ ഹറമിൻ്റെ ബോർഡറിലും വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഹറം തുടങ്ങുന്നു, ബിദായത്തുൽ ഹറം, ഉള്ളു നോക്കിയാൽ നിഹായത്തുൽ ഹറം, ഹറം അവസാനിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ആർക്കും വ്യക്തമാകുന്ന അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പരിരക്ഷിക്കുന്ന ഒരു കമ്മിറ്റി തന്നെ ഇവിടെ നിലവിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിനുള്ളിൽ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞിട്ടുണ്ട്, മറ്റു പ്രദേശങ്ങളെ പോലെയല്ല, ഒരു പുണ്യസ്ഥലമാണ്, അതുകൊണ്ട് പാപങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ സൂക്ഷിക്കണം, നന്മകൾ പ്രവർത്തിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ തിന്മകൾ പ്രവർത്തിച്ചാൽ പുണ്യസ്ഥലത്തെ ലംഘിച്ചു, അതിന്റെ പവിത്രതയെ ലംഘിച്ചു എന്ന കുറ്റം കൂടി ഉണ്ടാവും. അതുകൊണ്ട് ശിക്ഷ വർദ്ധിക്കും എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, വിശദമായി പറയുന്ന സമയമല്ല, ഈ മദീന മുബാറക്കയെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്, അന്നി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാഹ ത്വയ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാജ്യത്തിന് ത്വയ്ബ എന്ന് പേര് വെച്ചിരിക്കുന്നു. ത്വാബ എന്നുമുണ്ട്. ത്വാബ എന്നതും ത്വയ്ബ എന്നതും മദീനയുടെ പേരായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ സമ്മൽ മദീനത്ത ത്വാബ, മനസ്സിലായില്ലേ? അത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. മറ്റൊരു പ്രത്യേകത, അന്നൽ ഈമാന യഇർജു ഇലൈഹ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ ഈമാന ലയഇർജു ഇലൽ മദീന കമാ തഇർജു ഹയ്യത്തു ഇലാ ജുഹ്രിഹ. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈമാൻ അവസാന കാലത്ത് മദീനയിലേക്ക് മടങ്ങി വരും. ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് ഇരതേടി പുറത്തു പോയാൽ വൈകുന്നേരമാകുമ്പോൾ അതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടും, തിരിച്ചു വരും. ഇതുപോലെ ഈമാൻ വിശ്വാസം മദീനയിലേക്ക് തിരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾ അവസാന കാലത്ത് മദീനയെ ലക്ഷ്യമാക്കി വരും. അതവരുടെ പ്രേരണ, അവർ ഈമാൻ സംരക്ഷിക്കാൻ പറ്റിയ സ്ഥലം അതായിരിക്കും എന്ന നിലക്ക്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയാണ് അന്നഹ ഖറിയത്തുൻ തഅ്കുലുൽ ഖുറ, മറ്റ് ഗ്രാമങ്ങളെ തിന്നുന്ന ഒരു ഗ്രാമമാണ് മദീന. അത് വ്യക്തമായി തന്നെ ഹദീസിലുണ്ട്, ഉമിർത്തു ഖറിയത്തിൻ തഅ്കുലുൽ ഖുറ, ഗ്രാമങ്ങളെ തിന്നുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹിക്ക് ഹിജ്റക്ക് കൽപ്പന കിട്ടിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അപ്പോ മറ്റ് ഗ്രാമങ്ങളെ തിന്നുകളയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? അതിന്റെ മേൽ വിജയം നേടുക, അതിനെ ജയിച്ചടക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മദീന കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഇസ്ലാമിക ഗവൺമെന്റ് റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ കീഴടക്കുകയും കിസ്രയുടെയും കൈസറുടെയും ഒക്കെ ഖജാനകൾ ഗനീമത്ത് സ്വത്തായി കിട്ടി മദീനയിൽ വെച്ചത് വീതം വെക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ. അപ്പൊ അതാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ഷേഖ് അവർകളോട് വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത പ്രത്യേകത, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത അല സബ്രി അലാ, മദീനയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ ക്ഷമിച്ച് അവിടെ തന്നെ നിൽക്കണം. ആ ഇവിടെ നിൽക്കാം, വല്ലാത്ത ബുദ്ധിമുട്ട്, ഞാൻ ഇവിടുന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അൽ മദീനത്തു ഖൈറുല്ലഹും ലൗ കാനൂ യഅലമൂൻ, മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം അവർ അറിയുന്നവരാണെങ്കിൽ. ലാ യദഉ അഹദുൻ റഗബത അൻഹ ഇല്ലാ അബ്ദല്ലാഹു ഫിഹാ മൻ ഹുവ ഖൈറു മിൻഹു, ആരെങ്കിലും മദീനയോട് വെറുത്തുകൊണ്ട് മദീന ഉപേക്ഷിച്ചു പോയാൽ അള്ളാഹു അവിടെ അവനേക്കാൾ ഉത്തമനായവന് അവിടെ പകരം കൊടുക്കും. ഒരാൾ മദീനെ എനിക്ക് കഴിയില്ല, ഇവിടെ ബുദ്ധിമുട്ടാണെന്നുണ്ട്, മദീനയോട് ഇഷ്ടമില്ലാതെ ആരെങ്കിലും പോന്നാൽ അതിന് പകരം നല്ല ഒരാൾ അള്ളാഹു അവിടെ പകരം കൊടുക്കും. വലാ യസ്ബുതു അഹദുൻ അലാ ലുവാഹി അവ ജഹ്ദിഹ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ അവ ശഹീദൻ യൗമൽ ഖിയാമ. എന്നാൽ ആരെങ്കിലും മദീനയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ക്ഷമിച്ചു നിന്നാൽ, ഉറച്ചു നിന്നാൽ ഞാൻ അയാൾക്ക് പരലോകത്തിൽ ഒരു സാക്ഷിയും ഒരു ശുപാർശക്കാരനുമായിരിക്കും എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട്. അപ്പൊ അത് മദീനയിൽ ക്ഷമിച്ചു നിൽക്കുന്നതിന്റെ, മദീനയിലെ പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നതിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവിടുന്ന് പോരാൻ പാടില്ല, ക്ഷമിച്ച് അവിടെ തന്നെ നിൽക്കണം. എന്നാൽ മഹത്തായ ഈ പ്രതിഫലം നാളെ റസൂലുള്ള നമുക്ക് ഷഫായത്ത് ചെയ്യുക, റസൂലുള്ള നമുക്ക് വേണ്ടി സാക്ഷി പറയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യം എന്താ? അപ്പൊ അതൊരു വലിയ സംഗതിയാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു പ്രത്യേകത, മൻ അഹദസ ഫിയ ഹദസൻ വാവ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻ സർഫും വലാ അദല. മദീന ഐർ മുതൽ തൗർ വരെ ഹറമാണ്, അൽ മദീനത്തു ഹറമു മാ ബൈന ഐരിൻ ഇലാ തൗർ എന്ന് പറഞ്ഞ ശേഷം പറയാണ്, ആരെങ്കിലും അവിടെ വെച്ച് മതവിരോധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ കുറ്റകരമായ കാര്യം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അഭയം കൊടുത്താൽ, ഓനെ സപ്പോർട്ട് ചെയ്യുക, ഓനെ പ്രേരണ ചെയ്യുക, അല്ലേ? ഇപ്പോ മക്കയിലോ മദീനയിലോ ഒക്കെ തെറ്റിച്ചിരുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ സഹകരിച്ചാൽ അവന് അവന്റെ മേൽ ചെയ്തവനും അഭയം കൊടുത്തവനും അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവും, മലക്കുകളുടെയും മുഴുവൻ മനുഷ്യന്മാരുടെയും ശാപം ഉണ്ടാകും. അവരിൽ നിന്ന് ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. മനസ്സിലായില്ലേ? അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ തെറ്റ് ചെയ്യുന്നതും തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും. തെറ്റ് ചെയ്യൽ മാത്രമല്ല, മറ്റൊരാൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നത് പോലും ഇവിടെ കുറ്റകരമായ സംഗതിയാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബറക്കത്ത് എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മ, പുരോഗതി, അഭിവൃദ്ധി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തമരിന വബാരിക് ലനാ ഫീ മദീനതിന വബാരിക് ലനാ ഫീ സാഇന വബാരിക് ലനാ ഫീ മുദ്ദിന. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കായികണികളിൽ ബറക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ അളവ് സാഴും മുദ്ദുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ അളക്കുന്ന അളവ് പാത്രങ്ങൾ, അതിലെല്ലാം നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലിന്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബറക്കത്ത് ഇന്നും നിലനിൽക്കുകയാണ്. അടുത്ത പ്രത്യേകത, അലാ അൻഖാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദഖുലുഹാ ത്വാഊന വല ദജ്ജാൽ. പ്ലേഗ് രോഗം എവിടെ ഉണ്ടായാലും മദീനത്ത് പ്ലേഗ് ഉണ്ടാവില്ല, അതുപോലെ ദജ്ജാൽ അങ്ങോട്ട് കടക്കൂല. എന്നെ തടഞ്ഞു നിർത്താൻ മദീനയുടെ എല്ലാ അതിർത്തികളിലും മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ദജ്ജാൽ വന്നിട്ട് അപ്പുറത്ത്, മദീനയുടെ അപ്പുറത്ത് നിന്നിട്ട് വിളിക്കുന്നുണ്ട്, വലിയ ശബ്ദം ഉണ്ടാക്കും അല്ലേ. അപ്പോ കുറെ വൃത്തികെട്ടവന്മാര് ഇറങ്ങിയിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലും, അവന്റെ കൂടെ കൂടുന്ന് ഹദീസ് കാണിച്ചു. അവൻ അങ്ങോട്ട് ചവിട്ടാൻ കഴിയില്ല, മക്കയിലേക്കും മദീനയിലേക്കും ആരും കടക്കൂല. അവസാന കാലത്ത് വരുന്ന ദുഷ്ടനായ ദജ്ജാൽ കടക്കില്ല. അവൻ എല്ലാ പല സ്ഥലത്തും, ലോകത്തിന്റെ പല ഭാഗത്തും അവൻ ഓടിയെത്തും, പക്ഷെ ഈ രണ്ട് പ്രദേശത്തെയും കടക്കുകയില്ല. ഇങ്ങനെ മദീനയുടെ പ്രത്യേകതകൾ ഒരുപാട് ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥം ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ജാമി ഇസ്ലാമിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ദുക്തൂർ സാലിഹ് ബിൻ ഹാമിദുർ റിഫായി, അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിന്റെ തീസിസിന്റെ പേര് അൽ അഹാദീസുൽ വാരിദത്തു ഫി ഫളാഇലിൽ മദീനത്തി ജംഉ വ ദിറാസ. മദീനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, അത് സംഭരണവും അതിന്റെ പഠനവും. സഹീഹ് ഏത്, ലഈഫ് ഏത്, സനദ്, അങ്ങനെ വലിയ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അത് തുല്ലാബുൽ ഇൽമ് അതിലേക്ക് മടങ്ങണം, അത് വായിക്കണം എന്ന് ഷെയ്ഖ് അവരുകളോട് ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ഈ മദീനയുടെ പ്രത്യേകതയാണ്, രണ്ട് പ്രധാനപ്പെട്ട പള്ളികൾ അവിടെ ഉണ്ട്. ഒന്ന് മസ്ജിദ് നബവി, മറ്റൊന്ന് മസ്ജിദ് ഖുബ. മസ്ജിദ് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മറ്റൊന്ന് ഖുബ പള്ളി. അതിന്റെ പ്രത്യേകത, രണ്ടിന്റെ പ്രത്യേകതയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയെ പറ്റി നമുക്കൊക്കെ അറിയാം, മൂന്ന് പള്ളികളിൽ ഒന്നാണത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വാഹനം കെട്ടി യാത്ര പോകാവുന്ന മൂന്ന് പള്ളികൾ. മറ്റൊന്ന് സ്വലാത്തും ഫി മസ്ജിദി ഹാദ അഫ്ദലു മിൻ അൽഫി സ്വലാത്തും ഫി മാ സിവാഹു. മദീനത്തെ പള്ളി നിസ്കരിക്കുന്നത് മറ്റ് സാധാരണ പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരത്തിൽ പരം, ആയിരത്തി അല്ല, ആയിരത്തേക്കാൾ, മിൻ അൽഫിയാണ്, ആയിരത്തിൽ പരം ഇരട്ടി പുണ്യമുള്ളതാണ്. ഇല്ലൽ മസ്ജിദ് അൽ ഹറാം, മക്കയിലെ പള്ളി ഒഴികെ. മക്കയിലെ പള്ളി അതിൻ്റെക്കാളും നൂറിരട്ടി ഉണ്ട്. അപ്പൊ ഒരു ലക്ഷമായി, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് മദീനയുടെ പ്രത്യേകത. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പത്തിരട്ടിയും നൂറിരട്ടിയും അല്ല പറഞ്ഞിട്ടുള്ളത്, ആയിരത്തിൽ പരം ഇരട്ടിയാ പറഞ്ഞിട്ടുള്ളത്. മദീനയിൽ തന്നെ ഇവിടെയാണെങ്കിൽ ഒരു ലക്ഷമാണ്, മനസ്സിലായില്ലേ? വേറെ പ്രത്യേകത, ഇവിടെ മക്കയിലാണെങ്കിൽ ഹറമും പള്ളിയും, കഅബത്തിന് ചുറ്റുള്ള പള്ളി മാത്രമല്ല, ഹുദൂദുൽ ഹറം, ഹറമിന് അതിർത്തിയിലുള്ള എല്ലാ സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ആയത്തിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയെ ചുറ്റി നിൽക്കുന്ന പള്ളിക്ക് മാത്രം പറയുന്ന പേരല്ല എന്നും, ഹറമിന് മൊത്തം പറയുന്ന പേരെന്ന് രണ്ടായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, മുശ്രിക്കൾ ഇങ്ങോട്ട് കടക്കരുത് എന്ന ആയത്തുണ്ടല്ലോ, അവിടെ എന്താ ഉപയോഗിച്ചത്? ഇന്നബൽ മുശ്രിക്കുൻ നജസുൻ ഫലാ യഖ്റബു അൽ മസ്ജിദൽ ഹറാം. മുശ്രിക്കൾ വൃത്തികെട്ടവരാണ്, അവര് മസ്ജിദുൽ ഹറാമിനെ കൊള്ള അടുക്കരുത്. അവിടെ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പള്ളിയാണോ? അല്ല, ഹറമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ യാത്ര കൊണ്ടുപോയത് മക്കത്തു നിന്നാണ്. അതിനെക്കുറിച്ചുള്ള ആയത്ത് എങ്ങനെ? ഇസ്രായേലിന്റെ തുടക്കം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനാണ്. ഇവിടെ മസ്ജിദുൽ ഹറാം എന്താ നബി പള്ളിയിലാണെന്ന് ഉറങ്ങിയത്? അല്ല, പള്ളിയുടെ പരിസരത്തുള്ള റസൂലിന്റെ വീട്ടിലുറങ്ങിയത്. അപ്പൊ ഈ ഹറമിന് ഒന്നായിട്ട് പറയുന്ന പേരാണ് അത് എന്ന് പണ്ഡിതന്മാർ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വലിയൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് ഏറ്റവും സൂക്ഷ്മത എതന്നെയാണ് മസ്ജിദുൽ കഅബ, ആ ഒരു ലക്ഷം എന്ന് പറഞ്ഞ കഅബന്റെ ചുറ്റുള്ള പള്ളി തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്നാൽ മദീനയെ സംബന്ധിച്ചിടത്തോളം മദീന ഹറമ മുഴുവനും എന്തല്ല പറഞ്ഞു, അവിടെ മസ്ജിദ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മസ്ജിദിന് മാത്രമേ ആ കൂലി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മസ്ജിദിൽ നിസ്കരിച്ചാൽ തന്നെ കിട്ടുന്നത് ഷേഖ് അവറുകൾ ഇവിടെ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇദം തല അൽ മസ്ജിദ് നബവിയ്യു ബിൽ മുസല്ലീൻ ഫലിമൻ ജാ മുതാഖിറൻ സല്ലിയ ഫി ശവാരി ബി സ്വലാത്തിൽ ഇമാമി ഫി ജിഹാദി സലാത്ത് ഗൈറുൽ ജിഹാദിൽ അമാമിയ. പള്ളി നിറഞ്ഞു കവിഞ്ഞാൽ വൈകി വരുന്ന ആളുകൾക്ക് ഇമാമിന്റെ നിസ്കാരത്തെ റോട്ടിലോ മറ്റോ മുറ്റത്തോ എവിടെ വെച്ചോ തുടരാവുന്നതാണ്. ഇമാമിനെ മുൻകടന്നു കൊണ്ട് മുൻഭാഗത്ത് നിൽക്കരുത്. അവിടെ മദീനത്ത് ചില പൊട്ടന്മാർ അവിടെ മുൻഭാഗത്ത് മുറ്റുണ്ടല്ലോ, അവിടെ പോയിട്ട് നിൽക്കും, അത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അയാൾക്ക് വയഖൂനു ലഹു അജ്റു സ്വലാത്തിൽ ജമാഅ, അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. അമ്മ തളീഫ് ബി അക്സറ മിൻ അൽഫിൻ ഫഇന്നഹു ഖാസ്സും ബിമൻ കാൻ സ്വലാത്തു ഫിൽ മസ്ജിദ്. എന്നാൽ ആയിരത്തിൽ പരം ഇരട്ടി ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞത് അത് പള്ളി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മാത്രമാണ്. കാരണം റസൂലിന്റെ വാക്കെന്ന സ്വലാത്തുൽ ഫി മസ്ജിദി, എന്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം. ഇപ്പൊ മുറ്റത്തൊക്കെ കൊടകൾ സ്ഥാപിച്ച് പള്ളി പോലെ ആക്കിയാൽ അവിടെയും അതിന് പുണ്യം കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് പഠിച്ച് അവിടെ ദർശകളിൽ പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചു. ഏതായിരുന്നാലും ഹറം അതിർത്തി മുഴുവൻ മക്കയിലുള്ളത് പോലെ മദീനയിൽ ഹറം അതിർത്തിക്ക് മുഴുവൻ ആ പ്രത്യേകത ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ, ഷേഖ് അവറുകൾ പറയുകയാണ് ഒരുപാട് ആളുകളുടെ ധാരണയുണ്ട്, മദീനയിൽ ചെന്നാൽ അവിടെ 40 വഖത്ത് നിസ്കരിക്കണം റസൂലിന്റെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ. അതിനവർ അവലംബമാക്കുന്ന ഹദീസ് മൻ സ്വല്ലാ ഫി മസ്ജിദി 40 സ്വലാത്തൻ ലാ തഫൂതുഹു സ്വലാത്തുൻ കുതിബത്ത് ലഹു ബറാഅത്തു മിനൻ നാരി വ നജാത്തു മിനൽ അദാബ് വ ബരിഅ മിനൻ നിഫാഖ്. ആരെങ്കിലും എന്റെ പള്ളിയിൽ 40 നമസ്കാരം നിർവഹിച്ചാൽ അതിൽ ഒരു നിസ്കാരവും നഷ്ടപ്പെടാതെ തുടർച്ചയായ 8 ദിവസം, 8x40, 8 ദിവസമാണ് സാധാരണ ഖുറാഫികളൊക്കെ 8 ദിവസം നിൽക്കുന്ന അതിനാണ്. എന്നാൽ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള ഒരു മോചനം രേഖപ്പെടുത്തപ്പെടും, അതുപോലെ ശിക്ഷയിൽ നിന്നുള്ള മോചനം രേഖപ്പെടുത്തും. അയാൾ നിഫാഖിൽ നിന്നും ഒഴിവായി, കാപട്യത്തിൽ നിന്നും അയാൾ ഒഴിവായി. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഇത് വഹുവ ഹദീസുൻ ളഈഫുൻ ലാ തഖൂമു ബിഹിൽ ഹുജ്ജ, തെളിവിന് പറ്റാത്ത ദുർബലമായ ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകൾ എന്ത് ചെയ്യുന്നത്, മക്കത്തുമായ 40 തികയണ്ടേ എന്നാൽ 8 ദിവസം നിൽക്കുന്നത്. പല ആളുകളും അസ്റഫ് വഴി പലപ്പോഴും പറയാറുണ്ട്, എഷാക്ക് 8 തികഞ്ഞാൽ പിന്നെ സുബൈക്ക് പോവില്ല. ഏ ഹജി ഹജി എണീക്കല്ലേ, എന്റെ 40 എഷാക്ക് തികഞ്ഞിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകാതിരിക്കാറുണ്ട് എന്ന് അഷ്റഫ് വഴി പലപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ റസൂലിന്റെ പള്ളിയിൽ നിശ്ചിത എണ്ണം നിസ്കരിക്കണം എന്ന് പറഞ്ഞ സഹീഹായ ഒറ്റ ഹദീസും വന്നിട്ടില്ല. വന്നിട്ടുള്ളത് ഈ ദുർബലമായ ഈ ഹദീസാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പള്ളികളുടെ മേൽ അല്ല, ഖബറുകളുടെ മേൽ പള്ളി ഉണ്ടാക്കുന്ന, സുജൂദ് എന്ന സ്ഥലം ഉണ്ടാക്കുന്ന, ജാറം അറ്റാച്ചിട്ട് പള്ളി ഉണ്ടാക്കുന്നവരൊക്കെ പലപ്പോഴും റസൂലുള്ളാന്റെ ഖബറ് ഇവിടെ മദീന പള്ളിയിലാണല്ലോ എന്ന് തെളിവ് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മദീന പള്ളിക്ക് പുറത്താണ്. പിന്നീട് പള്ളി വികസിച്ചപ്പോൾ അത് ഭാഗം കൂടി പള്ളിയിൽ ഉൾപ്പെട്ടു എന്ന് മാത്രം. റസൂലുള്ളാ മസ്ജിദ് നബവി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സൈഡ് തന്നെയാണ് ഭാര്യമാർക്കുള്ള വീടുകൾ ഹുജറാത്ത് ഉമ്മഹാത്തിൽ മുഅ്മിനീൻ സജ്ജീകരിച്ചത്. റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം ഖലീഫമാർ പള്ളി വികസിപ്പിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് മാത്രം വികസിപ്പിച്ചില്ല, കാരണം എന്താ, ഖബർ പള്ളിയിൽ പെട്ടുപോകും. റസൂലുള്ളാന്റെ ഭാര്യമാരിലെ ആയിഷ ബീവിന്റെ വീട്ടിലാണല്ലോ റസൂലുള്ളാനെ മറവ് ചെയ്തത്. അപ്പൊ അത് പള്ളിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, നബിമാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയ ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന അവസാനത്തെ സമയത്ത് പോലും പറഞ്ഞുകൊണ്ടിരുന്നാണ് ആര്, റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനെതിരാകും എന്ന നിലക്കാണ് അത് ചെയ്യാറ്. പക്ഷേ ഉമവി ഖലീഫമാരുടെ ഭരണകാലത്ത് അന്ന് മദീനയിൽ ഒറ്റ സഹാബിയും ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ പുറത്ത് സഹാബികളൊക്കെ ഉള്ളവർ കുറച്ചാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പുറത്താണ്. ആ സമയത്താണ് ആ ഭാഗം പള്ളിയിലേക്ക് ചേർത്തിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷഹീദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു റഹ്മഹുല്ല എന്ന താബിഈ പണ്ഡിതൻ പൊട്ടി പൊട്ടി കരഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതൊരിക്കലും തെളിവായിട്ട് പറയാൻ പറ്റുകയില്ല, കാരണം വളരെ വ്യക്തമായ ഹദീസ് ഉള്ളതാണ്. എന്ത്, ഖബറുകളിൽ പള്ളി ഉണ്ടാക്കുക. അല പല തത്തഹദുൽ ഖുബൂറ മസാജിദ ഫഇന്നി അൻഹാകും മിൻ ദാലിക. ഇത് റസൂലിന്റെ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് പറഞ്ഞ വാക്കാണ്. നിങ്ങളറിയണം, നിങ്ങളെ മുമ്പുള്ളവർ അവരെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കിയിരുന്നു. എന്നാൽ നിങ്ങൾ ഖബറുകൾ ആരാധനാ സ്ഥലങ്ങളാക്കരുത്, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. അപ്പൊ ഈ 2 ഹദീസും വളരെ വ്യക്തമായ തെളിവാണ്. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഏതോ രാജാക്കന്മാർ ചെയ്തത് എന്താക്കാൻ പറ്റില്ല, തെളിവായി എടുക്കാൻ പറ്റുകയില്ല. പിന്നെ പള്ളി വീണ്ടും പൊളിച്ച് ഖബർ പുറത്തായിട്ട് മദീന പള്ളിയെ പുനർനിർമ്മിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ ഒരു ഫിത്തന ഭയപ്പെട്ടതുണ്ട്. അതുപോലെ മേലെ കാണുന്ന പച്ചക്കുബ്ബ ഹിജറ 600 ശേഷമായിട്ടുണ്ടായത്, റസൂലിന്റെ വഫാത്തായി 500 കഴിഞ്ഞിട്ടുണ്ടായതാണിത്. മനസ്സിലായില്ലേ? എന്നിട്ട് ചില കിതാബിലൊക്കെ പച്ചക്കുബ്ബ കാണുമ്പോൾ ഉള്ള ദുആ, അപ്പൊ റസൂൽ പഠിപ്പിച്ച മാതിരി ഉണ്ട്, ഓരോരുത്തരും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതൊക്കെ പൊളിച്ചു കളയണം എന്നുണ്ടെങ്കിൽ ഫിത്തന ഭയന്നിട്ടാണ് എന്ത് ചെയ്യാത്തത് സൗദി ഗവൺമെന്റ്. അതന്നെ കുറെ ആളുകൾ റസൂലിന്റെ കബറുമ കൈവച്ചു, കബർ പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം തുടങ്ങിയുള്ള സൗദി കോൺസുലേറ്റുകളുടെ മുമ്പിൽ കിടന്നിട്ടുണ്ടാവും, ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഫിത്തന ഭയന്നിട്ട് പൊളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി 2-ാമത്തെ പള്ളിയായ ഖുബ, അതിനെ സംബന്ധിച്ച് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, നബിയുടെ വാക്കുണ്ട് പ്രവൃത്തിയുണ്ട്. മാത്രമല്ല ഖുർആനത്തിലെ മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ട പള്ളി എന്ന് പേരുള്ള അതിനെ പറ്റിയാണ്, ഖുബ പള്ളിയെ പറ്റിയാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുകൊണ്ടോ വാഹനത്തിലായിക്കൊണ്ടോ ഖുബ പള്ളിയിൽ ആഴ്ചയിൽ ഒരു ദിവസം പോവുകയും അവിടെ 2 രക്അത്ത് നമസ്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ കൂലി സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ തതഖറ ഫീ ബൈതിഹി തുമ്മാ താ മസ്ജിദ ഖുബ ഫസല്ലാ ഫീഹി സലാതൻ കാന ലഹു അജ്റു ഉംറ. ഇബ്നു മാജി മറ്റുള്ള റിവായത്ത് ഇതാണ്. ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഒന്നു കൊടുത്തു, എന്നിട്ട് ഖുബ പള്ളി വരെ പോയി, അവിടെ വെച്ച് ഒരു നമസ്കാരം നിർവഹിച്ചാൽ ഫർളാകട്ടെ സുന്നത്താകട്ടെ, അയാൾക്ക് ഒരു ഉംറയുടെ കൂലി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖുബ പള്ളി. അപ്പൊ ഈ 2 പള്ളിയും മദീനയിലുള്ള പ്രധാനപ്പെട്ട പള്ളികളാണ്. മറ്റ് പള്ളികളൊക്കെ സാധാരണ പള്ളികളെ പോലെ തന്നെയാണ്. ഇപ്പൊ ഖിബിലമാറ്റം നടന്ന പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബിലത്തൈനി. നബിന്റെ കൂടെ നിസ്കരിച്ച ഒരാളിങ്ങനെ വരികയാണ്, അപ്പൊ അവിടെ ആ പള്ളി നിസ്കരിക്കുന്നവർ പറയേ ഖിബില മാറിപ്പോയി, അപ്പൊ നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു എന്നാണ്. നേരെ എതിരാണല്ലോ തിരിഞ്ഞ്, ഇമാമ് ബാക്കിലായി പോയി. ആ പള്ളിക്ക് എന്ത് പറയണ്ട്? മസ്ജിദുൽ ഖിബിലത്തൈനി. പിന്നെ സബൂഹ മസാജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖന്തക്കിൽ കിടങ്ങിന്റെ അവിടെ കുറെ കൊച്ചു കൊച്ചു പള്ളിയുണ്ട്, അതെല്ലാം ഇപ്പൊ പൊളിച്ചിട്ട് ഇപ്പൊ ഖന്തക്കിൽ വലിയ പള്ളി ഇപ്പൊ പണിതിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ല. ഇതാണ് അത് സംബന്ധമായി മനസ്സിലാക്കേണ്ടത്. വേറൊരു പള്ളിക്കും മദീനയിൽ എന്തില്ല പ്രത്യേകത? എല്ലാ നാട്ടിലെ പറ്റ പള്ളികളെ പോലെ തന്നെയാണ്. ഇനി മദീനയിൽ താമസിക്കുന്നവർ, അത് സിയാറത്തിന് അവിടെ വിസിറ്റിന് ചെന്ന ആളാണെങ്കിലും സ്ഥിരം താമസിക്കുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കയിൽ താമസിക്കുന്നവരെ പോലെ തന്നെ ഹറമിൽ താമസിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു ഞാമത്താണ്. പക്ഷെ വളരെ പേടിക്കേണ്ട സംഗതിയുമാണ്. ചില സഹാബികളൊക്കെ ഹറം അതിർത്തിക്കുള്ളിൽ താമസിക്കാൻ പേടിച്ചിരുന്നു. കാരണം എന്താ? തെറ്റുകൾ വന്നു പോയാൽ കൂടുതൽ ശിക്ഷയാവുമല്ലോ എന്ന് ഭയന്നിട്ട് ഹറം അതിർത്തിക്ക് പുറത്തായിരുന്നു അവർ പലരും താമസിച്ചിരുന്നതെന്ന് നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ താമസിക്കാൻ അവസരം കിട്ടിയ ആളുകൾ വളരെ ഭയപ്പെടുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും വേണം. മാത്രമല്ല ഒരു സ്ഥലത്ത് താമസിച്ചു എന്നതുകൊണ്ട് ആ സ്ഥലം നമ്മളെ നന്നാക്കൂല. സൽമാൻ ഫാരിസിയുടെ ഒരു റിവായത്തുണ്ടത്, അതിൻ്റെ സനദ് മുൻകഥ ആണെങ്കിലും ആ ആശയം ശരിയാ എന്ന് ഷേഖ് അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹറമ ആരെയും എന്താക്കൂല? പരിശുദ്ധനാക്കൂല. പക്ഷേ ഹറമിൽ താമസിക്കുന്നവർ അതിൻ്റെ പരിശുദ്ധിയെ മാനിച്ചുകൊണ്ട് നല്ലവനായി ജീവിക്കണം. മാത്രമല്ല മക്കയിൽ താമസിക്കുന്ന മക്കയെ ഇഷ്ടപ്പെടുക, മദീനയിൽ താമസിക്കുന്ന മദീനയെ ഇഷ്ടപ്പെടുക. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങളായത് മക്കയും മദീനയും, അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലവുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തെറ്റുകളും ബിദാത്തുകളും ശിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. കാരണം നന്മകൾക്ക് മഹത്തായ പ്രതിഫലമുള്ളതുപോലെ തന്നെ തിന്മകൾ പ്രവർത്തിച്ചാൽ ഇവിടെ പവിത്രതയെ ലംഘിച്ചു എന്ന കുറ്റം കൂടി അയാൾക്ക് ഉണ്ടാകും. ഹറമല്ലാത്ത സ്ഥലത്ത് തിന്മ പ്രവർത്തിക്കുന്നവരെക്കാൾ ഏറ്റവും ഗുരുതരമാണ് ഹറമിൽ വെച്ച് തിന്മ പ്രവർത്തിക്കുക എന്നത്. മനസ്സിലായില്ലേ? പക്ഷെ തിന്മക്ക് ഒരു ലക്ഷരത്തി ശിക്ഷ ഒന്നും ഉണ്ടാവില്ല, എങ്കിലും ഹറമിൽ പ്രവർത്തിച്ചു വന്ന എനിക്ക് കൂടുതൽ ശിക്ഷ ഉണ്ടാവും എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദീനയിൽ ജീവിക്കുമ്പോഴൊക്കെ മസ്ജിദ് നബവിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര കഴിയുന്ന ആളുകൾ അവിടെ തന്നെ പോയി നിസ്കരിക്കുന്നത് വലിയ പുണ്യമാണ്. പ്രത്യേകിച്ച് അവിടെ വിസിറ്റൊക്കെ ചെല്ലുന്ന അത് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കാര്യമായിട്ട് അവരെ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ നല്ല സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, പ്രത്യേകിച്ച് മദീനയിൽ അൻസാറുകൾ മുഹാജിറുകൾ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പാരമ്പര്യമുണ്ട് അല്ലേ. അവർ ജീവിതം പകുത്തു വെച്ചു. എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, അവളെ തലാക്ക് ചെല്ലാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർക്ക് തലാക്കി അല്ല, അവളെ കല്യാണം കഴിച്ചോളൂ. എൻ്റെ വീടാണ് എൻ്റെ പകുതി നിങ്ങൾക്ക് തരാം, ഇതെന്റെ കച്ചവടമാണ്, ഇത് നിങ്ങൾ പകുതി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് പങ്കുവെച്ച ഒരു പാരമ്പര്യം മദീനയിലുണ്ട്. അതുകൊണ്ട് ആ ഒരു നിലക്ക് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ മദീനയിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഷേഖ് അവർ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരു മുഅ്മിൻ സൽസ്വഭാവിയായിരിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഹറമുകളിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തിന്മകൾ പ്രവർത്തിക്കരുതെന്ന് മാത്രമല്ല, തിന്മ ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനും അഭയം കൊടുക്കാനും പാടില്ല എന്നതുകൂടി. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ടാകുമെന്ന ഹദീസും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ ഹറമിലുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല. മനുഷ്യൻ നട്ടുവളർത്തിയ ചെടികളെ പറ്റിയല്ല ഈ പറയണത്, അവിടെ വളർന്നു വരുന്ന വലിയ മരങ്ങൾ അത് മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേട്ടയാടാൻ പാടില്ല. ഇത് മക്കയിലും മദീനയിലും ഒരുപോലെ പാടില്ലാത്ത സംഗതിയായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. വേട്ടമൃഗത്തെ അടുത്ത് കണ്ടാൽ പോലും പരീക്ഷണാർത്ഥം വേട്ടമൃഗങ്ങൾ അടുത്തു വരുന്നതാണ് ഇഹ്റാമിലുള്ളപ്പോൾ. രണ്ട് കേൾക്കും പാടില്ല, ഒന്ന് ഇഹ്റാമിലും പാടില്ല, പിന്നെ ഹറമിലും പാടില്ല. അങ്ങനെ പരീക്ഷണാർത്ഥം അങ്ങനെ വരാറുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക, സഹിക്കുക എന്നത്. അതുപോലെ മദീനക്കാരെ ഉപദ്രവിക്കാതിരിക്കുക. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള എല്ലാ സ്ഥലത്തും ഹറാമാണ്. പ്രത്യേകിച്ച് ഒരു പരിശുദ്ധ സ്ഥലത്താകുമ്പോൾ അത് കൂടുതൽ ഗുരുതരമായ കുറ്റമായിത്തീരും. ലാ യക്കീദു അഹ്ലൽ മദീനത്തി അഹദുൻ ഇല്ലൻ മാഅക മാ യൻമാഉൽ മിൽഹു ഫിൽ മാ. മദീനക്കാരോട് ആരെങ്കിലും കുതന്ത്രം പ്രവർത്തിച്ചാൽ ഉപ്പ് വെള്ളത്തിൽ ഉരുകിപ്പോകുന്നത് പോലെ അവൻ ഉരുകിപ്പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ, മൻ അറാദ അഹ്ല ഹാദിഹിൽ ബൽദത്തു ബിസൂഇൻ യാനിൽ മദീന, ഈ നാട്ടുകാർക്ക് ആരെങ്കിലും വല്ല ദോഷവും വിചാരിച്ചാൽ, എന്തെങ്കിലും തിന്മ അവരോട് ചെയ്യാൻ വിചാരിച്ചാൽ, അദാബഹുല്ലാ, അവനെ അള്ളാഹു ഉരുക്കിക്കളയും. കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ ഉരുകുന്നത് പോലെ. അതാണ് മറ്റൊരു കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ മദീനയാ താമസിക്കണം, ഞാൻ മക്കയിലാ താമസിക്കണം എന്ന് അഭിമാനം കൊണ്ടിട്ട് എന്തില്ല, കാര്യമല്ല. കാരണം മതി താമസിച്ചതുകൊണ്ട് മാത്രം സ്വാലിഹായ അമലുണ്ടാവൂല, ഉണ്ടാവോ? സ്വാലിഹായ അമലോട് കൂടി താമസിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖബൂലാക്കുകയാണെങ്കിൽ വലിയ പുണ്യം അതിന് കിട്ടും. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് നാട്ടിലുണ്ടാവും നല്ലവരും ചീത്ത ആളുകളും അല്ലേ? പക്ഷെ ഹറമിൽ കൂടുതൽ നല്ല ആളുകളാണ് ഉണ്ടാവേണ്ടത്, ചീത്ത ആളുകൾ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇവിടെ മുസ്ലിം അല്ലാത്ത ആരും താമസിക്കാൻ പാടില്ലാത്ത സ്ഥലമാണല്ലോ. പക്ഷെ ഇവിടെ സ്ഥിരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ വലിയ കുറ്റക്കാരാണ് അവർ. ഷേഖ് അവർ പറയുന്നുണ്ട് ഇത് തറവാട് പോലെയാണ്. ഒരാൾ തറവാട് മുന്തിയ തറവാടായതുകൊണ്ട് കാര്യമുണ്ടോ? തമ്മാടിത്തം പ്രവർത്തിച്ചവനെ തറവാടിത്തത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? എന്നതുപോലെ നമ്മൾ താമസിക്കുന്നത് കൊണ്ട് മാത്രം എന്തില്ല, ഒരു ഗുണവും നമുക്ക് കിട്ടൂല. മൻ ബത്തഹബിഹി അമലുഹു ലം യുസ്രേ ബിഹി നസബുഹു. ഒരാള് അയാളെ അമൽ കൊണ്ട് അയാൾ സ്വർഗത്തിൽ ആകുന്നതിൽ നിന്ന് കുറെ അകന്നുപോയി, എന്നാൽ അയാളുടെ വംശപാരമ്പര്യം കൊണ്ട് അടുക്കോ സ്വർഗത്തേക്ക്? ആള് മോശക്കാരൻ, പക്ഷെ വലിയ പരമ്പര ജനിച്ച ആളെന്നാ കിടക്കട്ടെ സ്വർഗത്തിൽ നിന്ന് ആക്കുവോ? ഇല്ല. അതുപോലെയാണ് ഹറമിൽ താമസിക്കുന്ന ആളുകളുടെയും അവസ്ഥ എന്ന് ഷേഖ് അവറുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഷേഖ് പറയാണ്, ഈ മദീനയിൽ താമസിക്കുമ്പോൾ ഇസ്ലാമിന്റെ വെളിച്ചം പരന്ന ഒരു നാടാണിത്. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നാഫിആയ ഇൽമ് പ്രചരിച്ച നാടാണിത്. അതുകൊണ്ട് ശരയായ ഇൽമ കരസ്ഥമാക്കാൻ ഈ രണ്ട് ഹറമുകളിൽ താമസിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെട്ടിരിക്കണം. വഹിയിറങ്ങിയ സ്ഥലങ്ങളാണ് മക്കയും മദീനയും. ഇവിടുന്നാണ് ലോകത്തേക്ക് മുഴുവൻ ശരയായ വിജ്ഞാനം പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹദീസ് പറഞ്ഞു കേട്ടോളൂ, പ്രത്യേകിച്ച് മദീന പള്ളിയെ കുറിച്ച്, മൻ ദഖല മസ്ജിദന ഹാദ യതഅല്ലമു ഖൈറൻ അവ യുഅല്ലിമുഹു കാന കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വമൻ ദഖലഹു ലിഗൈരി ദാലിക കാന കൽ നാളി ഇലാ മാ ലൈസ ലഹു റവാഹു അഹ്മദ്. ആരെങ്കിലും നമ്മുടെ ഈ പള്ളിയിൽ പ്രവേശിച്ചു ഒരു നന്മ പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ വേണ്ടി, എന്നാൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അതല്ലാത്ത കാര്യത്തിന് അയാൾ പ്രവേശിച്ചാൽ അയാൾക്ക് അവകാശമില്ലാത്തതിലേക്ക് നോക്കിയവനെ പോലെയാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മസ്ജിദ് നബവിയിൽ നടക്കുന്ന ദർസുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മദീനയിൽ താമസിക്കുമ്പോൾ നമ്മൾ കഴിയുന്നത്ര അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി അവിടെയുള്ള ശറൈയായിട്ട് അനുവദിക്കപ്പെട്ട സിയാറത്തിന്റെ സ്ഥലങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂന്ന് ഖബറുകൾ, അല്ല മൂന്ന് ഖബർസ്ഥാൻ. ഒന്ന് റസൂലുള്ളാഹിന്റെ ഖബർ, അതിൻ്റെ അടുത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറും ഉമർ അള്ളാഹിന്റെ ഖബറും ഉണ്ട്. അവിടെ നമ്മൾ മസ്ജിദ് ഇബൂബ സലാം അറിയുന്ന പുറത്ത് വെച്ച് സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കയ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക്കയ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക്കയ ഉമർ ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് വരിക. കുറേ ആളുകൾ നീണ്ടിട്ട് നബിയോട് പ്രാർത്ഥിക്കലും അല്ലേ ഇസ്തിഗാസ നടത്തലൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. പിന്നെയുള്ളത് അവിടെയുള്ള പ്രധാന ഖബർസ്ഥാൻ, അവിടെയും സിയാറത്ത് ചെയ്യാം. മഖബറത്തുൽ ബഖയ, ആളുകളെ ജന്നത്തുൽ ബഖയ എന്നറിയാം, തെറ്റാണ്. ഇവിടെ ജന്നത്തുൽ മഅല എന്ന് പറയും മക്കയിൽ. അൽ മഅല ഖബർസ്ഥാനാണ്, മഅലാത്ത് ഖബർസ്ഥാനാണിത്, അവിടെ അൽ ബഖയാണ്. അതും ഒരുപാട് സഹാബികളൊക്കെ മറമാടപ്പെട്ട സ്ഥലമാണ്. പക്ഷെ പോയിട്ട് സലാം പറയുക മാത്രം. അസ്സലാമു അലൈക്കും അഹ്ലു ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കും അൽആഫിയ എന്ന് പറയല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരൊറ്റ സഹാബിന്റെ ഖബറുമിലും പേരെഴുതി വെക്കുകയോ, മുമ്പ് അവിടെ കുമ്പകളും മറ്റൊക്കെ ഉണ്ടായി, അതെല്ലാം ആല് സഊദ് ഗവൺമെന്റ് വന്ന ശേഷം അൽഹംദുലില്ലാഹ് അതെല്ലാം വൃത്തിയാക്കി. ഒരു സഹാബിന്റെ ഖബറും അവിടെ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. മദീനയിലേക്ക് സലാം പറഞ്ഞയക്കുന്നതിന് യാതൊരു തെളിവുമില്ല. സലാം നമ്മളോരോ അത്തഹിയാത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അസ്സലാമു അലൈക അയ്യുഹ നബിയ്, അതെങ്ങനെ അവിടെ എത്തുന്നത്? അതിനുവേണ്ടി അള്ള മലക്കുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്നലില്ലാഹി മലായിക്കത്തു സയ്യാഹീന യുബല്ലിഗുന ഉമ്മത്തി അസ്സലാം, ലോകത്തിന്റെ നാനാഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്, പ്രത്യേക മലക്കുകൾ. അവർ എൻ്റെ ഉമ്മത്തിന്റെ സലാം എനിക്ക് എത്തിക്കുന്നു. അവർ സ്വലാത്തും സലാമൊക്കെ അങ്ങ് എത്തുകയാണ്. നബി ചെവിയോണ്ട് കേൾക്കല്ല. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തു സമിഅതുഹു, ആരെങ്കിലും എൻ്റെ പേര് സ്വലാത്തിയല്ലേ ഞാനത് കേൾക്കും എന്ന ഹദീസ് ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. സല്ലു അലി ഹൈസുമാക്കും ഫൈന സ്വലാത്തക്കും തബ്ലുഗനി, നിങ്ങൾ എവിടെ വെച്ചും എനിക്കൊണ്ട് സ്വലാത്തി അല്ലെ കൂടാ, സ്വലാത്തി എനിക്ക് എത്തും. അപ്പൊ സ്വലാത്തും സലാമും എത്തുകയാണ്, എത്താനുള്ള ഏർപ്പാട് അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഉഹദ്, ഉഹദ് യുദ്ധം നടന്ന സ്ഥലത്ത് മഖ്ബറത്ത് ഷുഹദ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഷുഹദാക്കളുടെ ഖബർ, അവിടെയൊക്കെ പോയിട്ട് സലാം പറയൽ മാത്രമുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ ഖബറുകൾ സന്ദർശിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. തബ്ലീഗുകാരുടെ പുസ്തകത്തിൽ 61 മര്യാദകളാണ് സക്കരിയ മൗലാൻ എഴുതുന്നത്. തിരു ഹദറത്തിൽ ഹാജരാകുന്നതിന് ഇനിയും കുറേ മര്യാദകളുണ്ട്, സാധുവോ എനിക്ക് ഇത്രയും സാധിക്കുള്ളൂ എന്നാണ് പിന്നെ ഉപരി പറയുന്നത്. അതിൽ 61 മര്യാദയിൽ നമ്മുടെ നാട്ടിൽ ഖുറാസികൾ ഉദ്ധരിക്കുന്ന ഏതാണ്ട് എല്ലാ കള്ള ഹദീസുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ റസൂലുള്ളാഹിന്റെ തിരു ഹദറത്തിലാണുള്ളത്, റസൂൽ ഇപ്പോൾ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ മനസ്സിലെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് കണ്ണ് താഴ്ത്തി കൈകാലുകൾ അടക്കി വെച്ച് തല കുനിച്ച് ഭവ്യതയോടെ നിൽക്കണം, ഇതന്നെയല്ലേ ഇബാദത്ത്. അകസാകായത്തിൽ ഹുദുഇബത്തതല്ലോ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുക. ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം ഖുബൂലികൾ ഉണ്ടാക്കിയത്. അതൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പഠിപ്പിച്ചതല്ല. മനസ്സിലായില്ലേ? അവിടെ തന്നെ എത്തുമ്പോഴേക്ക് ആളുകൾ ശ്വാസം കിട്ടാതെ യാ റസൂലല്ലാഹ്, പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ പോലും ഇല്ലാത്ത ഒരു ഭക്തിയാണ് റസൂലിന്റെ ഖബറിന് സലാം പറയാൻ മുമ്പ് ആളുകൾക്ക്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ അങ്ങനെയല്ല, ഒരുപാട് അബദ്ധങ്ങളിൽ ആളുകൾ പെട്ടിട്ടുണ്ട്. പിന്നെ റസൂലിന്റെ ഖബറിന്റെ അടുത്തുള്ള രണ്ട് ഖബറുകൾ, ഒന്ന് സിദ്ദീഖ് അക്ബറിന്റെയും മറ്റൊന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെയും ഖബറുകളാണ് അവിടെയുള്ളത്. ഇത് ഷിയാക്കൾക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അവര് എപ്പോഴും രണ്ട് ഖലീഫുമാരെ എന്ത് ചെയ്യും, മൂന്ന് ഖലീഫുമാരെയും ശപിക്കും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ ഷെറിൽ നിന്ന് ഈ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അവിടെ ചെല്ലുന്ന ആളുകളുടെ സംഭവിക്കുന്ന ബിദഅത്തുകളെ സംബന്ധിച്ച് ഇടയ്ക്ക് സൂചന നൽകിയല്ലോ, റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി അല്ലേ, ഇതുവരെ കെട്ടിച്ചു പോകാത്ത മകൾക്ക് കല്യാണം ഉണ്ടാകാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കുകയാണ് ആളുകൾ? റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അതിനുവേണ്ടിയാണ് വരുന്നത് തന്നെ. പലരും ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ റസൂലുള്ളാഹിനോട് ചോദിക്കണമെന്നില്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് അള്ളാഹിനോട് ചോദിച്ചൂടെ, അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വെച്ചാൽ ഈ നബിമാരുടെ ഖബറിന്റെ അടുക്കൽ ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് ഹദീസിലുണ്ടോ? ഒരു സ്ഥലം ഉത്തരം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂൽ പറയണം. അത് രണ്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടും ഖബറിനെ പറഞ്ഞിട്ടില്ല. അവർ സലാം പറഞ്ഞേക്കല് തെളിവില്ലാത്തതുപോലെ തന്നെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കലുണ്ട്. റസൂലിന്റെ ഖബറിന് എടുത്തു വെച്ചൊന്ന് നമ്മളെ മൂന്ന് കല്യാണം വന്നിട്ട് ഒന്ന് പറയണട്ടോ എന്ന് പറയും. പിന്നെയുള്ളത് റൗള, റൗള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് റൗള? മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തു മിൻ റിയാലിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. അത് കുറച്ച് സ്ഥലയുടെ പ്രത്യേക കാർപ്പറ്റിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മദീന പള്ളി ഇപ്പം അവിടെ നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയാൽ സുന്നത്ത് നിസ്കരിക്കാൻ രണ്ടരക്കാത്ത്, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഖുർആൻ ഓതാൻ കുറച്ച് നേരം ഇരുന്ന് ഓതാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുക, ഇരിക്കുക. അത് സ്വർഗത്തോപ്പുകളിൽപ്പെട്ട സ്വർഗത്തോപ്പാണ് റൗളത്തുമ്മിൻ റിയാലിൽ ജന്ന. ജനങ്ങളുടെ വിചാരം റസൂലുള്ളാഹിന്റെ ഖബറാണ് റൗള എന്നാണ്. റൗള ഷെരീഫ് കാണാൻ കനിഞ്ഞിടേ എന്ന് മാപ്പിളപ്പാട്ടുകാരൻ പണ്ടേ പാടി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതും ആളുകളുടെ മറ്റൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഖബറിന്റെ അടുക്കെന്ന് ഹജി ഹജി എന്ന് ആട്ടി വിടുമ്പോൾ നേരെ പുറത്തു വന്നിട്ട് ഖബറിന്റെ നേരെ നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ കൈയെത്തുന്നതുപോലെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഖുറാഫികൾ. പിന്നെ മൗലൂദിന്റെ ഏട് കൊണ്ടുവന്നിട്ട് ദൂരെ എന്നിട്ട് ഖബറിന് അതേ പോയിന്റ് വെച്ച് അപ്പുറം പോയി നിന്നിട്ട് മൗലൂദ് കിതാബ് വായിക്കുന്ന കുറെ ഖുറാഫികളെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ മദീന പള്ളിയിൽ ചെന്നാൽ അടുത്ത ചുമരുകളൊക്കെ കൈകൊണ്ട് തുടക്കുക, എന്നിട്ട് അത് മുത്തുക, മിമ്പർ തൊട്ടിട്ട് അത് മുത്തുക, അതൊക്കെ അതൊക്കെ ബർക്കത്തെടുക്കല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കാണുന്നില്ലേ, ഇപ്പൊ കഅബത്തിന്റെ അവിടെ എല്ലാ ഭാഗത്തും ആളുകൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഒരു തെളിവില്ലാത്ത സംഗതി അത്. തൊടല് മുത്തൽ സുന്നത്തുള്ളത് ഹജറുൽ അസ്വദ്. മുത്താൻ സാധിച്ചില്ല കൈകൊണ്ട് തൊടുക, കൈകൊണ്ട് തൊടാൻ സാധിച്ചാൽ ആ കൈ മുത്താം, അതിന് സാധിച്ചില്ല കൈ ഉയർത്തൽ മാത്രമുള്ളൂ, ആ കൈ മുത്തലില്ല. പിന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള മൂലയാണ് റുക്നുൽ യമാനി, അവിടെയും തൊടല് മാത്രമുള്ളൂ. ഈ സ്ഥലമാണ്, അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ സ്ഥലമൊക്കെ തൊട്ട് മുത്തുക എന്ന് പരിഭാഷ കൊടുത്തു. മസഹുബിയതിഹിന്ന് അതിന്റെ അർത്ഥം കൈകൊണ്ട് സ്പർശിക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ കൈ ഉയർത്തേണ്ടതോ ബിസ്മില്ലാ അല്ലാഹു അക്ബർ പറയേണ്ടതോ ഇല്ല. ചില സഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിൽ നിന്ന് വന്നിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹജറുൽ അസ്വദിനും സ്വർണവാതിലിനും എടുക്കേണ്ട സ്ഥലം മുൽത്തസം, അവിടെ കൈ അമർത്തി മുഖം അമർത്തിയൊക്കെ ചില സഹാബികൾ നിന്നായിട്ട് ചില റിവായത്തുകളുണ്ട്. നബി നിന്നിട്ടില്ല, അവിടെ നിൽക്കാൻ നല്ലതാണ്, വേറെ എവിടെയും തൊടുന്നതിനോ മറ്റു സ്വരത്തിലോ. പക്ഷെ ആളുകൾ കഅബത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൈ വെച്ചമർത്തി ഒട്ടിപ്പിടിച്ചേക്കുന്നത് കാണാം. അപ്പൊ അതുപോലെ മദീനത്തും ചെന്നാലും മിമ്പർമേ ഒന്ന് തൊട്ട് തളവി ഒന്നാക്കും, അവിടെ എല്ലായിടത്തും തൊട്ടുമുട്ടുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം തനിച്ച ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കേണ്ട സഹാബികൾ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നമ്മളും സ്നേഹിക്കണം. അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക, ബിദഅത്തുകളിൽ നിന്ന് മാറി നിൽക്കുക, ബിദഅത്ത് ചെയ്യുന്നവരതിന് വിലക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തിബാഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ജീവിതത്തിലുടനീളം പിന്തുടരുക, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കാണിക്കാനുള്ള ഏറ്റവും വലിയ സ്നേഹം. പിന്നെ അവിടുത്തെ പേര് സ്വലാത്ത് പറയുക അല്ലേ, പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും എന്ത് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ 10 അനുഗ്രഹം ചെയ്യും നമുക്ക് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നബിക്ക് ചെയ്യുന്ന സ്വലാത്ത്, നബിക്ക് ചെയ്യുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നബിയെ ഉന്നത ലോകത്ത്, മലക്കുകളുടെ ലോകത്ത് നബിയെ വാഴ്ത്തും, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അബുൽ ആലിയ പറഞ്ഞതായി ബുഖാരിയിൽ അങ്ങനെ റിവായത്തുണ്ട്. എന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലവുൽ അഅലയിൽ വെച്ച് അള്ളാഹു പ്രശംസിക്കും. അതാണ് അള്ളാഹു നബിക്ക് സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് ഹദീസുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അത് ഷഫാഅത്തിന്റെ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യും. അതാണ് മഖാം മഹ്മൂദ്. അത് നബിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാങ്കിന് ശേഷം ദുആ ചെയ്യുന്നത്. പിന്നെ റസൂലുള്ളാഹി ഖബറിനെ പറ്റി ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അള്ളാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ലാ തജ്അൽ ഖബരി ഈദാ, ലാ തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ സ്ഥലമാക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മദീനയിൽ പോകുന്ന സന്ദർഭത്തിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് റസൂലിന്റെ ഖബർ ആകരുത് നമ്മുടെ ഉദ്ദേശം, മറിച്ച് മസ്ജിദ് നബവി ആകണം. അത് പ്രത്യേകം ഓർക്കുക. സൗകര്യം കിട്ടുമ്പോൾ മദീനയിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യുക. അതിന് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് എങ്ങനെയായിരിക്കണം പ്രവാചക സ്നേഹം എന്ന സൂചനയാണ്. ഖുല്ലിൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, പറയുക നബിയെ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. കണ്ടോ, അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയുമായി വന്ന റസൂലിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ യുഹബ്ബുകുമുള്ള അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു വരുമെന്ന് സൂറത്ത് ആലു ഇംറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിബാഉ റസൂലാണ് മഹബ്ബത്തു റസൂലിന്റെ അടയാളം. അത് നമ്മൾ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.